ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം, ശ്രീ ദിലീഷ് പോത്തൻ. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ രണ്ടാം സിനിമയും സൂപ്പർ ഹിറ്റാക്കി മാറ്റിയതിൽ. രണ്ടാം സിനിമ എന്ന കാര്യം തന്നെ ആദ്യം ചോദിക്കാമെന്ന് തോന്നുന്നു. ഒരുവിധം എല്ലാ സംവിധായകരുടെയും ആദ്യ സിനിമ ഹിറ്റായി മാറാറുണ്ട്. പക്ഷേ രണ്ടാം സിനിമയാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് പലരും പറയാറുള്ളത്. രണ്ടാം സിനിമ ആദ്യത്തേതിനേക്കാൾ വലിയൊരു ഹിറ്റാക്കി മാറ്റുന്നതിന്റെ രഹസ്യം എന്താണ്?
ഞാൻ പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. ആദ്യത്തെ രണ്ടാമത്തെ സിനിമ എന്നൊന്നും ഞാൻ അതിനെ കാണുന്നില്ല. എനിക്കത് ആദ്യത്തെ സിനിമ തന്നെയാണ്.
ഓക്കെ, ദിലീഷ് പോത്തനെ കുറിച്ച് പറയുമ്പോൾ ഒരു സംവിധായകൻ മാത്രമല്ലോ, സജീവമായി അഭിനയിക്കുന്ന ഒരു നടൻ കൂടിയാണ്. സാധാരണ സംവിധായകരെല്ലാം പറയുന്നത് ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ചിന്തിക്കാറില്ല, ഊണിലും ഉറക്കത്തിലും എല്ലാം തന്നെ ഈ സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും മാത്രമാണ് അവരുടെ മനസ്സിൽ എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ ദിലീഷ് പോത്തൻ ഈ സിനിമ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എടുക്കുന്നതിനിടയിൽ ഒട്ടനവധി സിനിമകളിൽ അഭിനയിക്കുകയുണ്ടായി. പലതിലും പ്രധാനപ്പെട്ട വേഷങ്ങളിലാണ് അഭിനയിച്ചത്. മറ്റ് സംവിധായകർ പറയുന്ന തരത്തിലുള്ള ഈ പ്രശ്നങ്ങളൊന്നും ദിലീഷ് പോത്തൻ ഇല്ലേ?
എനിക്ക് തോന്നുന്നു ഞാനിപ്പം തൊണ്ടി മുതലും ദൃക്സാക്ഷിയുടെയും കഥ കേട്ടതിന് ശേഷം ആ മൊമെന്റ് മുതൽ അതല്ലാതെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ ഫാമിലി ഒപ്പം പോകുന്നുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് അങ്ങനെ കാണുന്നുണ്ട്, ബാക്കി എന്റെ എല്ലാ ഇടപെടലുകളും പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ട്, അതുപോലെ ഞാൻ അഭിനയിക്കും നടക്കുന്നുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ വേറൊന്നും എന്ത് നടക്കുമ്പോഴും അത് മനസ്സിൽ നിന്ന് പോവാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് അതും അത് മനസ്സിലുണ്ടാവും, അതിന് അതിന് വേണ്ടി തന്നെ ഇരിക്കുന്നുണ്ടാവും എന്നുള്ളൂ. അല്ലാതെ നമ്മൾ 24 മണിക്കൂർ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. ഞാൻ സ്വാഭാവികമായിട്ടും എല്ലാ സൊസൈറ്റിയിലും എല്ലാ തരത്തിലും ഇടപഴകുന്ന ആളാണ്. അപ്പൊ അതിനെ അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് നാടകം ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അതെല്ലാം നടക്കുന്നുണ്ടാവും എന്റെ കൂടെ.
തീർച്ചയായും ഈ സിനിമയിൽ ഫഹദിന്റെയും സുരാജിന്റെയും ഒക്കെ പ്രകടനം വലിയൊരു ചർച്ചയാകുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറം പോലീസുകാരായി സിനിമയിൽ അഭിനയിക്കുന്ന യഥാർത്ഥ പോലീസുകാരാണ് കൂടുതൽ ശ്രദ്ധേയരായി മാറുന്നത്. മുൻപ് മഹേഷിന്റെ പ്രതികാരത്തിലും താങ്കൾ ഇത്തരത്തിൽ സാധാരണക്കാരെ അഭിനയിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. താങ്കൾക്ക് എല്ലാ റോളുകളിലേക്കും പ്രൊഫഷണൽ നടന്മാർ വേണ്ട എന്ന ഒരു പാതയുടെ തുടക്കമാണോ ഇത്?
നടന്മാർ വേണ്ടെന്നാര് പറഞ്ഞു? ഈ ഇവരെല്ലാരും നടന്മാർ തന്നെയാണ്, അഭിനയിക്കുന്ന എല്ലാരും നടന്മാർ തന്നെയാണ്. അഭിനയിക്കാൻ അങ്ങനെ കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് അവരവിടെ പ്ലേസ് ചെയ്യപ്പെടുന്നത്. ഞാനത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ അത് അങ്ങനെയല്ലേ. നമുക്കിപ്പോ ഒരു എനിക്ക് ആ പോലീസ് സ്റ്റേഷനിലെ കഥാപാത്രങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരെയാണ് വേണ്ടത്. അത് പോലീസുകാരെ തന്നെ കാസ്റ്റ് ചെയ്യുന്നതോടുകൂടി എനിക്കത് കുറച്ച് എളുപ്പമാവുകയാണ് ചെയ്യുന്നത്. അതൊരു കുറുക്ക് വഴി അത്രേ ഉള്ളൂ, അല്ലാണ്ട് അതിനകത്ത് വലിയ സംഭവം എന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഇവിടെ പുതിയ ആൾക്കാരെ ശ്രമിക്കുന്നത് തന്നെയാണ്.
അല്ല, അതിലൊരു സംശയം തോന്നുന്നത്, ഒരു പോലീസ് സ്റ്റേഷന്റെ കഥ പറയുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പോലീസുകാരെ എടുക്കുന്നു, ഒരു ഗ്രാമത്തിന്റെ കഥ പറഞ്ഞപ്പോൾ അവിടുത്തെ ഗ്രാമീണരെ തന്നെ കഥാപാത്രങ്ങളാക്കുന്നു, നാളെ ഒരു ആശുപത്രിയുടെ കഥ പറഞ്ഞാൽ അവിടുത്തെ ഡോക്ടർമാരെയും നഴ്സുമാരെയും അഭിനയിക്കും, ഒരു കോളേജിന്റെ കഥ പറയുമ്പോൾ അവിടുത്തെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അഭിനയിപ്പിക്കും. അപ്പോൾ ഈ പ്രധാന നടന്മാർക്കൊപ്പം, നായകനും നായികയ്ക്കും അത്തരം പ്രധാന നടന്മാർക്കൊപ്പം, അതിനപ്പുറത്തേക്ക് ഒരു സ്വഭാവ നടന്മാരുടെയോ സഹനടന്മാരുടെയോ മറ്റ് അഭിനേതാക്കളുടെയോ ആവശ്യം ഇല്ലാതാകില്ലേ?
ഇല്ല, അതൊന്നും പറ്റില്ല. ഞാൻ എന്തുകൊണ്ടാണ് അലൻ ഷീറിന്റെ കഥാപാത്രം അലൻ ഷീർ പോലീസുകാരനായിട്ടല്ലോ അത് അതിൽ അഭിനയിച്ചത്? ഫഹദ് കള്ളനായിട്ടല്ലോ അതിൽ കള്ളനായിട്ട് അഭിനയിച്ചത്? നമുക്ക് എപ്പോഴും എല്ലാം അങ്ങനെ ചെയ്യാൻ എല്ലാം കിട്ടും. അത് ഓരോ സിനിമയുടെ പ്രത്യേകത. ഇതിപ്പോ ഒരു റിയലിസ്റ്റിക് സിനിമയാണ് ഞാനിപ്പോൾ ചെയ്തത്. അപ്പൊ എനിക്ക് ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയിൽ അങ്ങനത്തെ ഒരു റിയലിസ്റ്റിക് പ്രകടനത്തിനാണ് നമുക്ക് അങ്ങനെ അതേ പ്രൊഫഷനിലുള്ള ആളെ ആകുമ്പോൾ സഹായകമാകുന്നത്. കൂടുതൽ എല്ലാ സിനിമയും റിയലിസ്റ്റിക് സിനിമകൾ ആവണമെന്നില്ലല്ലോ. ഞാനിപ്പോ അടുത്ത പടം ചെയ്യുമ്പോൾ ഇത് തന്നെ ആവണമെന്നില്ലല്ലോ. ഞാനൊരു മാജിക്കൽ റിയലിസം ട്രൈ ചെയ്യുന്ന ഒരു പടമാണ് അടുത്തത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇനി എന്റെ ആക്ടേഴ്സിന്റെ ആക്ടിങ് ശൈലിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചുള്ള ആക്ടേഴ്സിനെയാണല്ലോ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടി വരിക. അത് ഓരോ പ്രൊജക്ടിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മളൊരു പ്ലോട്ടാണല്ലോ പറയാൻ ശ്രമിക്കുന്നത്, ഒരു കഥ പറയാൻ ശ്രമിക്കുകയാണ്. ആ കഥ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ കാണുന്ന ഒരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അത് മാത്രമേ നമ്മൾ നോക്കിയാൽ മതിയില്ല. അതിന് മുൻ മാതൃകകളോ ഒന്നും ആവശ്യമില്ല. നമ്മൾ കൃത്യമായിട്ടത് ഏറ്റവും എഫക്റ്റീവായിട്ട് എങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കഥ കേൾക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സിനിമയുണ്ട്, ആ സിനിമയെ അതിലും മനോഹരമായിട്ടെന്ന പോലെ എങ്ങനെ നമുക്ക് അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ കാണുന്ന ഒരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നാണ് ശ്രമിക്കുന്നത്. അതിന് ഓരോ കഥയ്ക്കും അനുസരിച്ച് ഓരോരോ എളുപ്പ വഴികളായിരിക്കും, ഓരോരോ പാറ്റേൺ ആയിരിക്കും, ഓരോരോ രീതിയിലായിരിക്കും അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുന്നത്. അതിൽ നമുക്ക് എനിക്കോ അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തവർക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നിയ, ഏറ്റവും മികച്ചതെന്ന് തോന്നിയ ഒരു രീതി അവലംബിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
എത്രത്തോളം ഒരു സ്ക്രീനിങ് പ്രോസസ് ഉണ്ടായിരുന്നു ഈ ഒരു അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ?
ഞാൻ എനിക്ക് തോന്നണേ നമ്മള് ഒരു ഓൺലൈനിലൊക്കെ ആയിട്ട് ഒരു കാസ്റ്റിംഗ് കോൾ വിളിച്ചിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർക്ക്. വർക്ക് ചെയ്യുന്നവരെ ഒരു അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഒരുപാട് പേര് റിപ്ലൈ ചെയ്തിരുന്നു, ഒരുപാട് മെയിലുകൾ നമുക്ക് ലഭിച്ചിരുന്നു. അതിൽ നിന്ന് നമ്മുടെ കഥാ ബേസിക് ക്യാരക്ടേഴ്സിനോട് അടുപ്പമുള്ളവരെന്ന് തോന്നിയവരും പ്രത്യേകിച്ച് കാസർഗോഡ് കണ്ണൂർ മേഖലയിൽ ഉള്ളവരെയുമാണ് കൂടുതലായിട്ട് അതിൽ പരിഗണിച്ചത്. അവിടെ നിന്നുള്ളവരെ കാസ്റ്റ് അവിടെ നിന്നുള്ളവരിൽ അങ്ങനെ വിഷയം. അതിൽ നമ്മൾ ഏകദേശം 100-100 പേരെ ഓഡിഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഏകദേശം 100 പേരെ ഓഡിഷൻ നടത്തി. ആ ഓഡിഷനിൽ മികച്ച പ്രകടനം നടത്തിയ 25 വരുന്ന അല്ലെങ്കിൽ 25 വരുന്ന പേരെയാണ് നമ്മൾ സിനിമയിലേക്ക് ഉൾപ്പെടുത്തിയത്.
ഓക്കെ, എന്തായാലും ഇതിൽ വളരെ കുറച്ച് പേരാണ് എസ്റ്റാബ്ലിഷ്ഡ് അഭിനേതാക്കളുള്ളത്. അതിൽ തന്നെ ഫഹദ് ഫാസിലിന്റെ അഭിനയം വളരെ എടുത്തു പറയേണ്ടതാണ് എന്ന് തോന്നുന്നു. മഹേഷിന്റെ പ്രതികാരത്തിൽ സിനിമയിൽ മൊത്തം ഒരേ സ്വഭാവമുള്ള ഒരു കഥാപാത്രമായിരുന്നു ഫഹദ് ചെയ്ത്. എല്ലാവർക്കും നേരിട്ട് പരിചയമുള്ള, നേരിട്ട് അറിയാവുന്ന ഒരു കഥാപാത്രമായിരുന്നു അത്. പക്ഷെ ഇവിടേക്ക് എത്തുമ്പോൾ ഒരുപാട് ദുരൂഹതകളുള്ള ഒരു കഥാപാത്രമാണ് ഫഹദ് ചെയ്യുന്നത്. ഒരു കള്ളൻ എത്രത്തോളം ദുരൂഹമാകാം എന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റമാണ് ഫഹദിൻ്റെ ഈ കഥാപാത്രം. അതിൽ ഫഹദിൻ്റെ കണ്ണുകൾ, ഫഹദിൻ്റെ ചിരി, ഇതെല്ലാം തന്നെ ആ ദുരൂഹത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ചിരിയിലും നോട്ടത്തിലുമൊക്കെ ദിലീഷ് പോത്തൻ എന്ന സംവിധായകന്റെ പങ്ക് എത്രത്തോളമുണ്ട്?
അല്ല, ദിലീഷ് പോത്ത് ഇത് രണ്ടും രണ്ട് പരിപാടികളാണ്. എനിക്ക് ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടൻ വളരെ മികച്ച രീതിയിൽ ഒരു ക്യാരക്ടറിനെ കൺസീവ് ചെയ്യാൻ പറ്റുന്ന, നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം നടത്തുന്ന ഒരു ആക്ടറാണ്. അയാളാണല്ലോ അതിൻ്റെ ഒരു പ്രധാന ടൂൾ. അയാളുടെ പെർഫോമൻസ് ആണ് ഒരു എനിക്ക് തോന്നുന്ന സിനിമയുടെ, അയാളുടെ എന്ന് മാത്രമല്ല ഈ ഈ സിനിമയുടെ ഒരു പ്രത്യേകത തന്നെ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇതൊരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ മേജർ ലൊക്കേഷനിൽ നടക്കുന്ന കഥയാണ് ഈ ഈ സിനിമ. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് കൂടുതലും ആക്ടേഴ്സിന്റെ പ്രകടനമാണ് ഒരു സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനുള്ളത്. ആക്ടേഴ്സിന്റെ പ്രകടനമാണ് മികച്ച പെർഫോമൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിരുന്നു ഈ സിനിമ മേക്ക് ചെയ്തിരുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രമിച്ചിരുന്നത്, ആക്ടേഴ്സിന്റെ അങ്ങനത്തെ പെർഫോമൻസ്. അതിൽ ഫഹദ് ഫാസിൽ അദ്ദേഹത്തിന്റെ ഇപ്പം ചിരി എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിൽ ചിലപ്പോൾ ഉണ്ടാവും. അയാൾ അത് നോക്കിയിട്ട് തലയാട്ടിക്കൊണ്ട് അയാളെ നോക്കി ചിരിച്ചു എന്നാണ്. ആ ചിരി നമ്മൾ ഇന്റർവെല്ലിൽ ഒരു ചിരി നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളതായിരിക്കും. പക്ഷെ ആ ചിരി അങ്ങനെ എങ്ങനെ ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്ന ആളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അയാളെ അങ്ങോട്ടേക്ക് ഇപ്പോ നോക്കിപ്പിക്കുന്നത്.
ഫഹദിന്റെ കണ്ണുകളെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ആദ്യം സിനിമയിൽ ഫഹദിനെ കാണിക്കുമ്പോൾ കണ്ണുകൾ മാത്രമാണ് കാണുന്നത്, വളരെ ക്ലോസ്അപ്പ് ഷോട്ടുകളിൽ കണ്ണുകൾ മാത്രമാണ് കാണുന്നത്. അതുമുതൽ സിനിമയുടെ അവസാനം വരെയും ഫഹദിന്റെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കമുണ്ട്. എന്തെങ്കിലും ലെൻസ് ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടോ? കണ്ണുകളുടെ തിളക്കം എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.
ഒന്നുമില്ല, അത് രാജീവ് രവിയുടെ മികച്ച ഫോട്ടോഗ്രാഫിയും ഫഹദ് ഫാസിലിന്റെ മികച്ച പ്രകടനവും. അത് മാത്രമേ എനിക്ക് അതിനെ കുറിച്ച്
പറയാനുള്ളൂ.
ഇപ്പൊ നമുക്ക് ആക്ടേഴ്സ് ഭയങ്കര, ഇപ്പൊ സുരാജ് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തി എന്നെ.
തീർച്ചയായും, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. എന്തുകൊണ്ട് ഈ കഥാപാത്രത്തിന് സുരാജ് വഞ്ഞാറമ്മൂട്? ഒരുപക്ഷെ മലയാളത്തിലെ ഒരു യുവ നായക നടനെ കൊണ്ട് ചെയ്യിക്കാവുന്ന ഒരു കഥാപാത്രമായിരുന്നു ഇത്. ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് വീട്ടുകാരെ ധിക്കരിച്ച് വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രം. സുരാജിനെ പോലെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട, പലപ്പോഴും കോമഡി വേഷങ്ങളിൽ മാത്രം ഒതുക്കുന്ന മറ്റ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ല എന്നല്ല, എങ്കിൽ പോലും ഇത്തരത്തിലുള്ളൊരു കഥാപാത്രത്തെ ഇത്രയും മനോഹരമായി ചെയ്യാൻ സുരാജ് വെഞ്ഞാറമൂടിന് കഴിയുമെന്ന് എങ്ങനെ ദിലീഷ് പോത്തൻ മനസ്സിലാക്കി?
എന്തുകൊണ്ട് സുരാജ് വെഞ്ഞാറമൂട് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, സുരാജ് വെഞ്ഞാറമൂട് മികച്ച നടനാണ്, നല്ല ഉഗ്രൻ ആക്ടറാണ്. അതുകൊണ്ട് സുരാജ് വെഞ്ഞാറമൂട്, വേറൊന്നുമല്ല. സുരാജ് വെഞ്ഞാറമൂട് ആ കഥാപാത്രത്തിനോട് യോജിക്കുന്ന ആൾ തന്നെയാണെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അങ്ങനെ ആ കഥാപാത്രത്തിനോട് അല്ലെങ്കിൽ പ്രസാദ് എന്ന് പറയുന്ന ക്യാരക്ടറിനോട് ഏറ്റവും ചേർച്ചയുള്ള ഒരാളാണ് സുരാജ് വെഞ്ഞാറമൂട്. കഥാപാത്രത്തെ കൺസീവ് ചെയ്തപ്പോ അയാൾ മികച്ച നടനായതുകൊണ്ട് നമുക്ക് അതിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുകയാണല്ലോ, അല്ലെങ്കിൽ ആ കഥാപാത്രം അയാൾ ചെയ്ത് നന്നാവുന്നൊരു തോന്നലാണ്. അത് എന്താണെന്ന് എനിക്കറിയില്ല, അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത് നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം തോന്നുന്നോണ്ടാണല്ലോ നമുക്കത് നമ്മളത് ചെയ്യുക എന്നല്ലേ അതിനെ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്കറിയില്ല ഞാൻ എന്താണ് അതിന്റെ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അങ്ങനെ തോന്നി, അത് അത് ശരിയാണെന്ന് അന്നും ഇപ്പോഴും വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. അത് കറക്റ്റായിരുന്നു എന്ന്.
തീർച്ചയായും. അവസാനമായി ഒരു കാര്യം കൂടി ഉള്ളത്, ഈ സിനിമ കണ്ടിറങ്ങിയപ്പോഴും എന്തൊക്കെയോ ബാക്കി നിൽക്കുന്നതായി തോന്നി, കുറേയേറെ ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നുണ്ട്. വീട്ടിൽ പോയാലും ഇതേക്കുറിച്ച് ആലോചിക്കണം എന്ന് സാധാരണക്കാരനായ പ്രേക്ഷകന് ഒരു ഹോംവർക്ക് നൽകുകയാണോ ദിലീഷ് പോത്തൻ ചെയ്തിരിക്കുന്നത്?
തീർച്ചയായിട്ടും ഈ സിനിമേനെ ഓരോ പ്രേക്ഷകനും പലർക്കും പല രീതിയിലാണ് ഈ സിനിമ അനുഭവപ്പെടുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില ആളുകൾക്ക് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ള ഒരാൾക്ക് ഈ സിനിമ അനുഭവപ്പെടുന്ന പോലെ അല്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ലാത്ത ഒരാൾക്ക് ഈ സിനിമ അനുഭവപ്പെടുക. അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും ഓരോ അനുഭവങ്ങൾക്കും അനുസരിച്ച് അത് മാറി മറിഞ്ഞിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് അത്രയാണ് ആ മീറ്ററിലാണ്. അപ്പം ഓഡിയൻസ് കണ്ടു നോക്കൂ, അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഈ കഥാപാത്രത്തോടൊപ്പം സഞ്ചരിച്ചപ്പം ആ കഥാപാത്രങ്ങൾ പോയ വഴി ശരിയാണെന്ന് തോന്നിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം തോന്നിയോ, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ? അങ്ങനെ സംശയം തോന്നിയെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിക്കണം, അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ചിന്ത ഉണർത്താൻ പറ്റിയാൽ അത് വലിയ കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് അങ്ങനെ സംഭവിക്കട്ടെ.
തീർച്ചയായും. എന്തായാലും മറ്റൊരു സിനിമയുടെ തിരക്കിനിടയിലും ഇത്രയധികം നേരം ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി, ശ്രീ ദിലീഷ് പോത്തൻ.
സന്തോഷം.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.